Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tasma Chaivam Vithan Samsaragatin Jigutseda Bibatseda Agni Bhaved Idana Bhayakanam Idana Verakanam വരക്കാന്ന് പറഞ്ഞാൽ ഇതിനോടാണ് ജീവന്മാർക്കെല്ലാം ആസക്തി. ഇതിനാണ് ജീവന്മാരെല്ലാം മുഴുകിയിരിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും വേണം, ജന്മം വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുക. ഇതിനു നേരെ വിപരീതമായതാണ് ജുഗുപ്സ. അത് വേണ്ട എന്ന് തീരുമാനിക്കുക. മാഭൂ, ഇതിനി വരരുത്, ഇതിവിടെ അവസാനിക്കണം. ഏവം വിധേ സംസാരം മഹോധതോ ഘോരേ പാദ. അങ്ങനെയുള്ള ഈ സംസാര മഹാസമുദ്രത്തിന് ഘോരമായിട്ട് പതിച്ചിരിക്കുകയാണ്. പക്ഷെ ഇനി ഇത് വരരുത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇതിനെ വെറുക്കണം. ഇതിൻ്റെ ഒന്നും പിറകെ പോകണ്ട എന്നാണ് ആത്യന്തികമായ ഉപദേശം. ഒരു ഗതിയും വേണ്ട എന്നുള്ള വിവേകം ഉള്ളിലിരിക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ സൂര്യായണത്തിലൂടെ പോവുക, ചന്ദ്രായണത്തിലൂടെ പോവുക, മാർഗങ്ങളെക്കുറിച്ച് വളരെ ആകർഷകമായിട്ട് ഇവിടെ വർണ്ണിച്ചു. താല്പര്യം ഉണ്ടാകത്തക്ക രീതിയിൽ ചോദിച്ചതുമായിട്ട് വർണ്ണിച്ചു. എന്നിട്ട് ശ്രുതി പറയുന്നു, ഇതിനെ വെറുത്തേക്കുക, ഇത് വേണ്ട. അടുത്ത അധ്യായത്തിൽ തത്വമസി ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് വെറുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തത്വമസി ഉപദേശിക്കുന്നത്. അതാണ് വേണ്ടത്, ഇതല്ല. തദ്ദേശോ പഞ്ചാഗ്നി വിദ്യാസ്തുതയെ, അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രഭാഗം വന്നത്. അതിനെ സ്തുതിച്ച് പറയുന്നു. ബ്രാഹ്മണസുവർണസ്യ ഹർത്ത. തന്റേതായ സംഭാവന ആവശ്യമുള്ളതെല്ലാം ചെയ്യും. ശ്രുതിയും ഭാഷയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ശ്രുതി പറയുന്ന എന്താണ്? ഹിരണ്യസ്യസ്തേന, സ്വർണത്തെ മോഷ്ടിക്കുന്നവൻ. എന്നുവെച്ചാൽ ആരെങ്കിലും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർണം എന്നുള്ള ഉദ്ദേശിക്കുന്ന അന്യന്റെ ധനം, പരസ്യം, അത് അപഹരിക്കുന്നവൻ ഏത് തരത്തിലായാലും ശരി. പരസ്യത്തെ, അന്യന്റെ ധനത്തെ അപഹരിക്കുകയാണെങ്കിൽ അത് പാപമാണ്, നരകാനുഭവമാണ്, ചെയ്യാൻ പാടില്ല. സദാചാരം അല്ല, സജ്ജനങ്ങൾ ചെയ്യുന്ന കാര്യമില്ല. പരന്റെ അപഹരിക്കരുതെന്നാണ് ശ്രുതി പറയുന്നത്. പക്ഷേ ഭക്ഷ്യകാലം പറയുന്നത് എന്താണ്? ബ്രാഹ്മണസ്യ സുവർണം, ബ്രാഹ്മണന്റെ സ്വർണത്തെ മോഷ്ടിച്ചാലേ ഉള്ളൂ പാപം, ബാക്കിയുള്ളവരുടെ മോഷ്ടിച്ചാലും കുഴപ്പമില്ല എന്നാ പറയുന്നത്. അവിടെ ബ്രാഹ്മണന്റെ ഒരു പ്രത്യേകത, അതുമാത്രം അപഹരിക്കാൻ പാടില്ല. അങ്ങനെ പറയും ബുദ്ധിയുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളൊക്കെ കാണും. അതിനടുത്ത് പറയുന്നത് സുരാം പിപൻ ബ്രാഹ്മണസൻ, ബ്രാഹ്മണനായിട്ട് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ദോഷമാണ്, മറ്റുള്ളവർ മദ്യം കുടിച്ചാൽ വലിയ ദോഷമൊന്നുമില്ലെന്ന്. ശ്രുതിയിൽ എന്താ പറയുന്നത്? സുരാം പിപൻ, മദ്യം കുടിക്കുന്നവൻ ദോഷമാണ്, മദ്യപനും നരകമാണ്. കാരണം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ വിവേകം നഷ്ടപ്പെടും. വിവേകം നഷ്ടപ്പെടുന്ന അവൻ കുകർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കും. അതിന്റെ ഫലമായി അവന് നരകവും ദുഃഖവും ഒക്കെയാണ്. അതുകൊണ്ടാണ് മദ്യ ഉപാനത്തെ നിഷേധിക്കും, ബുദ്ധിയെ കെടുത്തുന്നത് കൊണ്ട്. അതാര് കുടിച്ചാലും ദോഷമാണ്. പക്ഷെ ഭക്ഷ്യകാലം പറയുന്ന എന്താണ്? ബ്രാഹ്മണൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ദോഷം. എന്തോ അങ്ങനെ പറയാൻ എന്താ കാരണം? പറയുന്നതിനൊരു മദ്യപാനിയായ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മഹാ നാണക്കേടാണ്. മദ്യപാനിയായ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ആ ചണ്ടാളൻ മദ്യപിക്കുന്നവനാണ് ചണ്ടാളൻ എന്ന് പറയുന്നത്. പക്ഷെ മദ്യപാനിയായ ബ്രാഹ്മണൻ എന്ന് ഭാഷ്യകാരൻ തന്നെ എന്തുകൊണ്ട് പറയുന്നു? പറയുന്നുണ്ട് കാരണം. അതായത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അമാനിത്വം, അദമ്പിത്വം തുടങ്ങിയ ഗുണങ്ങളുള്ളവനാണ് ബ്രാഹ്മണൻ എന്നാ പറഞ്ഞത്. സദാചാരനിഷ്ഠൻ, ധർമ്മിഷ്ഠൻ, വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ക്രൗര്യ വക്ര മായ തുടങ്ങിയ ദോഷങ്ങളില്ലാത്തവനാണ് ബ്രാഹ്മണൻ. ശബ്ദാഭിഷകാരന്റെ ബ്രാഹ്മണൻ അതല്ല. ഒരുത്തൻ മദ്യപിച്ചാലും അവൻ ബ്രാഹ്മണൻ തന്നെ. അതിനെ സ്വീകരിക്കാതിരിക്കണം. അതായത് ജന്മം കൊണ്ടാണ് ബ്രാഹ്മണത്വം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ മദ്യപിക്കുന്നവൻ എങ്ങനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റും. ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് ബ്രഹ്മജ്ഞാനി എന്ന് അർത്ഥം എടുത്തു കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന ബ്രഹ്മജ്ഞാനി, മദ്യപിക്കുന്ന ബ്രഹ്മജ്ഞാനി, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പൊ ബ്രാഹ്മണ ശബ്ദത്തിന്റെ ശരിയായ അർത്ഥം എടുത്താൽ ബ്രാഹ്മണത്വം കേവലം ജന്മം കൊണ്ടാണ്. അവൻ മദ്യപിച്ചാലും ബ്രാഹ്മണൻ തന്നെ, മോഷ്ടിച്ചാലും ബ്രാഹ്മണൻ തന്നെ, ബ്രാഹ്മണനല്ലാതാകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. സുരാംബിപൻ ബ്രാഹ്മണ ശ്രുതിയിലില്ലാത്ത കാര്യം, ശ്രുതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമാകാത്ത കാര്യങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യം വ്യാഖ്യാനം എന്ന് പറയുന്നത്. ശ്രുതി ഇവിടെ പറയുന്നതനുസരിച്ച് നമുക്ക് തോന്നും പല സ്ഥലത്തും പറഞ്ഞതാണ് കർമ്മ അനുരൂപമാണ് ജന്മം പറഞ്ഞു. പുണ്യത്തിനനുസരിച്ചാണ് ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, പാപത്വം അനുസരിച്ചിട്ടാണ് രണ്ടാളും. അങ്ങനെ അത് വരാൻ വഴിയുള്ളൂ, അല്ലാതെ കേവലം ജന്മം കൊണ്ടല്ല. പക്ഷെ ഇവിടെ അത് സമർത്ഥിക്കുന്നുണ്ടാണോ? സുരാംബിപൻ ബ്രാഹ്മണൻ, ബ്രാഹ്മണനായിട്ട് മദ്യപിക്കും എന്ന് വെച്ചാൽ, അപ്പോൾ ബ്രാഹ്മണൻ എന്ന് വിശേഷമായി അനുവദിച്ച് കിട്ടേണ്ട സംവരണവും മറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വിശേഷമായ ആനുകൂല്യങ്ങൾ നിലനിർത്തണം, മദ്യപിച്ചാലും ശരി, ശ്രേഷ്ഠനാണ്, പൂജ്യനാണ്, കാരണം എന്തുകൊണ്ട്? ബ്രാഹ്മണനാണ്. ജന്മം കൊണ്ടുള്ളത് സമർത്ഥിക്കും. അല്ലാതെ ബ്രാഹ്മണ ശബ്ദത്തിന് സദാചാര നിഷ്ഠനെന്നോ അല്ലെങ്കിൽ ശ്രുതിയിൽ പലയിടത്തും പറയുന്ന പോലെ, ഗീതയിൽ പറയുന്ന പോലെ സദ്ഗുണസമ്പന്നനെന്നോ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി എന്നോ ഉള്ള ഒരർത്ഥ ശങ്കരാചാര്യ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ മനഃപൂർവ്വം മദ്യം കുടിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പ്രയോഗിക്കില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. മദ്യം കുടിക്കുന്ന ബ്രാഹ്മണനല്ല, ചണ്ടാളനാണ്. അപ്പൊ ശ്രുതിയിൽ ഇല്ലാത്തവിടെ വ്യാഖ്യാനിച്ചു എഴുതി ചേർത്തു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? ഇത് തന്നെയാണ്. ഇനി ഇക്കാര്യത്തെ കുറിച്ച് ആർക്ക് സംശയം ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുസ്തത്വം ധാരാൻ ആവസൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ ദുഷ്കർമ്മമാണ്. ബ്രഹ്മ ബ്രാഹ്മണസിഹന്ത, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ പാപമാണ്. ചേത്യേതേ പതന്തി ചത്വാര, ഇവരെല്ലാം സ്വാഭാവികമായിട്ടും ഇതാണ് മോഷ്ടിക്കുന്നവൻ, മദ്യപിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ, ഇവർക്കെല്ലാം നീച്ച ജന്മമാണ്. അനേക ജന്മങ്ങൾ ഈ ദംശമശക കീടങ്ങളായി നരകാനുഭവമാണ്. പഞ്ചമസ്തത്തെ സഹാചരൻ, ഇനി ഇവരോട് സംസർഗത്തിലിരിക്കുന്നവൻ, ഇവരോട് കൂടിച്ചേരുന്നവൻ, ഇതിനൊക്കെ ഇവരെ സഹായിക്കുന്നവര്, അവരെ ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിനോട് സഹകരിക്കുന്നവരെന്ന് നമ്മൾ അത് സ്മൃതികളിലൊക്കെ പറയുന്നതാണ്. ഒരാൾ പാപം ചെയ്യുന്നവന് ഫലമുണ്ട്, അപ്പോൾ ആ പാപത്തിന് കൂട്ടു നിൽക്കുന്നവനും അതേ ഫലം തന്നെ. അവൻ ചെയ്യണമെന്നില്ല. കള്ളൻ ചെയ്താൽ കിട്ടുന്ന ഫലം കള്ളത്തിന് കൂട്ടു നീക്കുന്നവനുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവനും അതേ ഫലം തന്നെയാണ്. ഫലത്തിലേറ്റ കുറവുണ്ട്. സ്മൃതികളിൽ പറയുന്നതാണ്, ശ്രുതിയിലും അത് തന്നെ പറയുന്നു. തൈഹി ആചരൻ, ഇങ്ങനെ ചെയ്യുന്നവന് നരക അനുഭവമാണ്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അനേക ജന്മങ്ങൾ കഴിഞ്ഞു, അനന്തമായ ജന്മങ്ങൾ കഴിഞ്ഞു, ആ ജന്മത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയാൻ വേണ്ടി അവന്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അവന്റെ ഉള്ളിൽ എന്തെങ്കിലും പാപങ്ങൾ, പൂർവ്വജന്മങ്ങളുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും അവൻ ഒരു ജന്മത്തിൽ, വർത്തമാന ജന്മത്തിൽ അവൻ തിരികെയാണ് പുണ്യം കൊണ്ട്, പുണ്യത്തിന്റെ ആധികം കൊണ്ട് അവന് കർമ്മ സദ്ധർമ്മത്തിലോ ഉപാസനോ മാർഗത്തിലോ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വപാപം അവനെ ബന്ധിക്കുന്നില്ല. ഇതൊരു വലിയ പാഠമാണ്. കാരണം തികച്ചും പുണ്യവാനായ ഒരു ജന്മം അങ്ങനെയില്ല ആർക്കും, മനുഷ്യരൂപത്തിൽ വരുന്ന ആർക്കും. എന്തുകൊണ്ട്? ശരീരം തന്നെ പാപ പുണ്യ സമ്മിശ്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സ്വന്തമായകൊണ്ട് പ്രത്യേക ശരീരത്തെ സൃഷ്ടിച്ച് അവതരിച്ചൊന്നും മറ്റും ഭാഷകാരൻ മറ്റും പറയുന്നു. മറിച്ച് ശുക്രശോണിത സംയുക്തമായി വരുന്ന ശരീരം അത് പാപപുണ്യഫലമാണ്. അങ്ങനെ ഒരു ശരീരത്തോടുകൂടി വരുന്ന ഒരുവൻ, ഒരു ജീവൻ, ആ ജന്മം എന്ന് പറയുന്നത് അനന്ത ജന്മങ്ങളുടെ തുടർച്ച മാത്രമാണ്. അപ്പൊ അത് പാപപുണ്യത്തോടുകൂടി മാത്രമേ വരൂ, പുണ്യം മാത്രമായി വരത്തില്ല. ഈ ശരീരം, മനുഷ്യ ശരീരം കിട്ടിയത് പുണ്യത്തിന്റെ ആധിക്യം കൊണ്ടാണ്. പക്ഷെ പാപം അവിടെ ഉണ്ട്. പ്രാരബ്ധം അനുഭവിക്കാൻ തുടങ്ങിയതാണ്, അതിന്റെ തുടക്കമാണ് ഇതിൽ. ഇവിടെ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കണം, പാപത്തിന്റെ അനുഭവം അനുഭവിക്കണം. അതുകൊണ്ട് ചിലപ്പോ ഒരുവൻ പുണ്യത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ തന്റെ കർമ്മത്തിന് അധീനനായി പാപത്തിനും ഏർപ്പെടാം. അങ്ങനെ സംഭവിക്കും. ഈ ജന്മത്തിൽ സംഭവിക്കാൻ പൂർവ്വജന്മങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ ജന്മത്തിലെ ഉപാസന കർമ്മങ്ങൾ കൊണ്ട് ആ പാപങ്ങൾ നശിക്കുന്ന, പൂർവ്വജന്മത്തിലെ പാപങ്ങൾ അതിനെ സ്പർശിക്കാതിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ ജന്മത്തിലെ പാപങ്ങൾ ഒരുവൻ സന്മാർഗത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ബാധിക്കുന്നില്ല. പാപത്തെക്കുറിച്ചൊരു കുറ്റബോധം അതാവശ്യമില്ലെന്നുള്ളതാണ്. കാരണം പാപമില്ലാത്തവരില്ല. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ശരീരത്തോടുകൂടി ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്വയം ഈശ്വരനെ പോലെ സ്വയം സ്വേച്ഛയാ അങ്ങനെ ഒരു ശരീരം സൃഷ്ടിക്കുന്നു, അത് ജീവന് സാധ്യമല്ല. മറ്റ് സർവജീവന്മാരും തത്വജ്ഞാനികൾ പോലും അവരുടെ ശരീരം പോലും പാപഗുണ, അതാണ് പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നത്. പാപപുണ്യത്തിന് അധീനമാണ്. തത്വജ്ഞാനികൾ സ്വന്തം ശരീരം സ്വേച്ഛ സൃഷ്ടിക്കുന്നതല്ല. അപ്പോൾ പാപപുണ്യത്തിന് അധീനമാണ്, അവരുടെ സൗദുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യുന്നു? ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മത്താ, ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. അതുകൊണ്ട് അവരിലുള്ള പാപം, വർത്തമാന ജന്മത്തിനെയും പൂർവ്വജന്മത്തിനെയും പാപവും നശിപ്പിക്കുന്നു. അതേ ഫലം തന്നെ ഈ ഉപാസനയ്ക്കും വരുന്നു. അതാണ് പറയുന്നത്. മറിച്ചാണെങ്കിൽ അവർക്ക് ദോഷം. അതാണ് പറയുന്നത്. അതഹ ഏതാൻ ഏവം പഞ്ചാഗ്നിമേത സഹ തൈരപി ആചരൻ ആത്മനാലിപ്യതേ ശുദ്ധ ഭൂതഃ പുണ്യലോകോ ഭവതി ഏവം വേദ അധ പുനർയോ യഥോക്തൻ പഞ്ചാഗ്നിമേത. നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു ഗൃഹസ്ഥനാണ് ഇവിടെ ഈ ശ്രേഷ്ഠമായ ധർമ്മത്തെ ആചരിക്കുന്നത്, ഈ ഉപാസനെ ആഗ്രഹിക്കുന്നത്, പഞ്ചാഗ്നി പിന്നെ അവിടെ പറഞ്ഞെല്ലാം കർമ്മങ്ങൾ, ഉപാസന ഇതെല്ലാം സത്തയിലെ ആചരൻ അവരോട് സഹകരിക്കുന്നവര്, കർമ്മത്തിലെല്ലാം സഹകരിക്കുന്നവര്, അവരെല്ലാം മഹാപാദകിഭീസഹ എന്ന പത്മനാ ലിപ്യതേ. അവര് മഹാപാതകികളായാലും ശരി, പാത്മന എന്ന ലഭ്യതയെ ശുദ്ധയവ, അവർ ശുദ്ധന്മാർ തന്നെയാണ്. പാപം അവരെ ബന്ധിക്കുന്നില്ല. കാരണം ഇത്തരം കർമ്മങ്ങളും ഉപാസനകളും ശ്രദ്ധയോടുകൂടി മുഴുകുമ്പോൾ പൂർവാധിതമായ പാപപുണ്യങ്ങളെല്ലാം അതുകൊണ്ട് നശിക്കുന്നു. അവർ ശുദ്ധന്മാർ തന്നെയാണെന്നത്. പൂർവ്വജന്മത്തിലുള്ളതായാലും ശരി, ജന്മത്തിലുള്ളതായാലും ശരി, ഏത് പാപത്തിനും പ്രായശ്ചിത്തം പരിഹാരം ഉണ്ടെന്ന് പറയുന്ന അതാണ്. അപ്പൊ ഈശ്വരീയമായ മാർഗം എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണെന്ന് പറയുന്നതൊക്കെ ഈശ്വര പ്രമാണത്തിന്റെ അടിസ്ഥാനമായിട്ടാണ്. ഈശ്വരനാമം സർവപാപത്തെ ഇല്ലാതാക്കുന്നു, ഈശ്വര പൂജ സർവപാപത്തെ നശിപ്പിക്കുന്നു, ഈശ്വര സ്മരണം നശിപ്പിക്കുന്നു, ഈശ്വര സങ്കീർത്തനം നശിപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നതിന് പ്രമാണം ഈശ്വരിയാണ്. അല്ലാതെ വൈദിക കർമ്മവും ഉപാസനയുമായി ബന്ധപ്പെടുത്തി പറയുന്നു. പാപങ്ങൾ ഇല്ലാതാകുന്നു. അവർ മാത്രമല്ല, അവരോട് സഹകരിക്കുന്നവരും ഇല്ലാതാകുന്നു, അവരോട് കൂടി ചേരുന്നവർ, അവരെ സഹായിക്കുന്നവർ. തേന പഞ്ചാഗ്നി ദർശനേന പാവിതോ യസ്മാത് ഭൂതഃ പുണ്യലോകഃ പ്രജാപത്യാതി യസ്യ സ്വയം പുണ്യലോകോ ഭവതി. അവർക്ക് പുണ്യലോകങ്ങളാണ് പ്രജാപത്യലോകം, ഹിരണ്യഗർഭലോകം, സൂര്യലോകം, ബ്രഹ്മലോകം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇത്തരം ലോകങ്ങളിൽ അവരെത്തിച്ചേരുന്നു. യഥോക്ത സമസ്തം പഞ്ചമി പ്രശ്നഹി പൃഷ്ടം അർത്ഥജാതം മേത. ആരാണോ ഇതിനെ അറിയുന്നത്, അനുഷ്ഠിക്കുന്നത്, വ്യക്തി സമസ്ത പ്രശ്ന നിർണയ പ്രദർശന അർത്ഥ ഏവം മേത, ഏവം മേത എന്നു രണ്ടു തവണ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇതാണ് ശ്രുതിയിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന പഞ്ചാഗ്നി വിദ്യ. പഞ്ചാഗ്നി വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എന്തോ അഞ്ച് അഗ്നികളെ കൊണ്ടെന്തോ പൂജയും മറ്റോ ചെയ്യുന്നുവെന്നാണ്. ഭൗതികമായ അഗ്നിയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസനയാണ്. ഇത്രയും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ഈ രണ്ട് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. ഇനി അടുത്ത് പറയുന്നത് വൈശ്വാനര ഉപാസനയെ കുറിച്ചാണ്. പ്രാചീനശാല ഉപമന്യവ സത്യയജ്ഞ പൗരുഷി ഇന്ദ്രദ്യുമ്നോ ഭാന്ധവേയോ ജനശാക്കരാക്ഷ്യോ ബുഡില ആശ്വതരാശ്ചി തേഹ്യേതേ മഹാശാലാഹ മഹാശ്രോത്രിയാഹ സമേത്യ മീമാംസാഞ്ചക്രുഃ കോ ന ആത്മാ കിം ബ്രഹ്മേതി. മഹാശാല മഹാശ്രോത്രിയാഹ മഹാശ്രോത്രിയന്മാർ ഇവരെല്ലാം ബ്രാഹ്മണരാണ്, വേദമെന്ന പൂർണ്ണമായും അധ്യയനം ചെയ്തവരാണ്. മഹാശാലാഹ മഹാശാലയ്ക്ക് ഭാഷകാലാർത്ഥം പറയുന്നത് മഹാഗ്രഹസ്ഥ, മഹാഗ്രഹസ്ഥന്മാരാണ് എല്ലാവരും. മഹാശാല എന്നു തുടങ്ങി വിസ്തീർണാഭിശാലാഭിരയുക്ത, ഇവർക്ക് വലിയ വീടുകളും മറ്റുണ്ടായിരുന്നു, വലിയ മണിമാളികകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ ധനവാന്മാരാണ്, വേദമെല്ലാം അധ്യയനം ചെയ്തവരാണ്, മഹാബ്രാഹ്മണരാണ്. ഇങ്ങനെയുള്ള അഞ്ചു പേര് ഉപമന്യ, ഉപമന്യുവിന്റെ പുത്രനായ പ്രാചീനശാലൻ, പുരുഷന്റെ പുത്രനായ സത്യജ്ഞൻ, ഭല്ലവിയുടെ പുത്രനായ ഇന്ദ്രദ്യുമ്നൻ, ശർക്കരാക്ഷന്റെ പുത്രനായ ജനൻ, അശ്വതര ഋഷിയുടെ പുത്രനായ ബുഡിലൻ, ഇങ്ങനെ അഞ്ചു പേര്. അത് ഋഷിമാരെല്ലാം അച്ഛന്റെ പേരിലാണ് അറിയപ്പെടുന്നു എല്ലാ ഋഷിമാരും. ഇന്ന് നമ്മൾ പേരിനോടുകൂടി ചേർത്ത് എൻഷിൽ എഴുതുന്നു, പോലെ സി കെ എസ് എന്നൊക്കെ എഴുതുന്നു. പണ്ട് അച്ഛന്റെ പേര് മുഴുവൻ അങ്ങ് പറയും. ആ പരമ്പരയെ കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഇവരെല്ലാവരും കൂടി കുടിച്ചേർന്നിട്ട് ഇവരെന്താ ചെയ്തത്? മീമാംസാം ചക്രഭു വിചാരം ചെയ്തു. ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് കോന ആത്മാ കിം ബ്രഹ്മ, എന്താണ് ഈ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്, എന്താണ് ഈ ബ്രഹ്മം? ഇതും ഒരു ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആത്മാവ് എന്താണ്, ബ്രഹ്മം എന്താണെന്ന് ചോദിക്കുമ്പോൾ രണ്ടും തമ്മിലെ ബന്ധം എന്താണ്? ആത്മാവ് എങ്ങനെ ബ്രഹ്മത്തോട് ഒന്നാകുന്നു? അവസാനം ഇവിടെ ഉപദേശിക്കുമ്പോൾ ആത്മാവും ബ്രഹ്മവും രണ്ടും ആ ഏകനായ വൈശ്വാനരനാണ്, അതിനെ ഏകമാക്കി ഉപാസിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഏകനായ ആ വൈശ്വാന രൂപത്തിൽ അവൻ ഉപാസിക്കുക, ധ്യാനിക്കുക എന്നാണ് അവസാനം പറയുന്നത്. ഇവരെങ്ങനെ കൂടി ചേർന്ന് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ട് അവർക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല. ദേഹ സമ്പാദയാൻ ചക്രുഹു ഉദ്ദാലകോ വൈ ഭഗവന്തോ അയം ആരുണിഹി സമ്പ്രതി ഇമം ആത്മാനം വൈശ്വാനരം അധ്യേതി തം ഹന്ത അഭ്യാഗച്ഛാമേതി തം അഭ്യാജഗ്മുഹു. ദേഹ സമ്പാദയാൻ ചക്രുഹു, അവസാനം അവർ തീരുമാനിച്ചു ഇതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത ഇതിനൊരു അവസാനം വരത്തില്ല. ഒരു വിഷയത്തെക്കുറിച്ച് നിശ്ചിതമായ ജ്ഞാനമില്ലാത്തവർ പരസ്പരം ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്തും എത്തിച്ചേരത്തില്ല. അവരും അവരവർക്ക് തോന്നിയ ഓരോ അഭിപ്രായം പറയും, പല വഴിക്ക് പോകും. ആ ചർച്ചയൊക്കെ ക്രോഡീകരിക്കുന്നതിന് അവരെക്കാൾ അറിവുള്ള ഒരാൾ വേണം. എന്നാലേ ചർച്ച, അതുകൊണ്ട് നമ്മൾ ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു മോഡറേറ്ററൊക്കെ വയ്ക്കുന്നു, ഒരാൾ അങ്ങനെ വേണം. ഇതില്ലാതെ അവർ ചർച്ച ചെയ്തു. അപ്പോൾ അവസാനം അവർ ഇങ്ങനെ ഒരു നിർണയത്തിലെത്തി, പല ദിവസം ചർച്ച ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നില്ല. ഉദ്ദാലകോ വൈ ഭഗവന്തോ ആരുണി, അരുണന്റെ പുത്രനായ ഉദ്ദാലകൻ എന്ന് പറയുന്ന ഒരു മഹാബ്രാഹ്മണനുണ്ട്, ഋഷിയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം സമ്പ്രതി ഇമം ആത്മാനം മൈശ്വാനരുടെ മധ്യയിൽ, ഇന്ന് ഈ ജീവിച്ചിരിക്കുന്നവരിൽ ഈ ആരുണിയാണ് ഈ ആത്മാവിനെ കുറിച്ച് ശരിക്കറിയുന്നത്. ഉദ്ദാലകന്റെ മകനാണ്. അതുകൊണ്ട് അയാളെ പോകാം. അധ്യേതിത്വം അഭ്യാഗച്ഛം. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ വിദ്യ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നേരെ അദ്ദേഹത്തെ സമീപിക്കാം. തംഭ അഭ്യാജഗ്മുഹു, അവരെല്ലാവരും കൂടി ചേർന്ന് നേരെ ആരുണി ഉദ്ദാലകൻ, അരുണന്റെ പുത്രൻ ഉദ്ദാലകൻ ആരുണി, ആരുണിയെ സമീപിച്ചു. സഹ സംവാദയാം ചകാര പ്രക്ഷിന്തി മാം ഇമീ മഹാസന മഹാശ്രോത്രിയാ തേഭ്യോ ന സർവമിവ പ്രതിപസ്യേ ഹന്താഹം അന്യം അഭ്യനിശാസാനീതി. സഹ സംവാദയാം ചകാര, ഇവരെല്ലാവരും കൂടി ചേർന്നു ഉദ്ദാലകന്റെ അടുത്ത് ചെന്നു. ആരുണി അരുണപുത്രനായി ഉദ്ദാലകന്റെ അടുത്ത് ചെന്നു. അവിടെയും ചർച്ച നടത്തി. അവസാനം അവിടെയും ഒരു തീരുമാനമായിരുന്നു. പറഞ്ഞു, പറയുന്നു പ്രക്ഷന്തി മാമിമേ, പറയുന്നു മഹാശാല മഹാശ്രോത്രിയ തേഭ്യോ ന സർവമിവ പ്രതിപത്സി, പറയുന്നു നമ്മളിത് ഇങ്ങനെ ചർച്ച ചെയ്താൽ ഇവിടെ ഇത് തീരുമാനമാകത്തില്ല. നിങ്ങളെന്താണ് മഹാശാല മഹാശ്രോത്രിയ വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തതരാം, എന്നിട്ടും മനസ്സിലായില്ല. അതാ വേദത്തിലില്ലാത്തതുകൊണ്ടല്ല, വേദാധ്യയനം ചെയ്താൽ എന്താ മനസ്സിലാകാത്ത, നമുക്ക് മനസ്സിലാകത്തൂല എന്നെ അവർക്കും മനസ്സിലായി, മനസ്സിലാകുന്നില്ല. മഹാശ്രോത്രിയന്മാരാണ് എങ്കിലും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. എന്നാ സർവം ഇവ പ്രതിഭസി, എനിക്കിത് പറയാൻ പറ്റത്തില്ല, സംഗതി എനിക്കും പിടികിട്ടിയിട്ടില്ല. മുമ്പൊരു സന്ദർഭത്തിൽ ഇത് തന്നെ വന്നു. ഗൗതമൻ പ്രവാഹനന്റെ അടുത്ത് പോയത് ഇതുപോലെയാണ്. മകൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛന് പിടികിട്ടിയില്ല. പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പ്രവാഹനന്റെ അടുത്ത് പോവാം. എന്നാ സർവം ഇവ പ്രതിഭസി അന്താഹം അന്യം അഭ്യനിശാസാനീതി, ഇനി നമുക്ക് വേറൊരാളെ സമീപിക്കാം, വേറൊരാളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ മഹത്വമാണ്. എന്താണ് ഒരു വിദ്യ ഒരാളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ അറിയാമെന്നുള്ള നാട്ടിലെത്തിയിരിക്കുക, എന്നിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതൊന്നുമല്ല ചെയ്യുന്നത്. എനിക്കും അറിവില്ല, അറിവില്ലാമേ തുറന്ന് സമ്മതിക്കുക. അതെല്ലാം അന്നത്തെ പ്രസിദ്ധരായ ഗുരുക്കന്മാരാണ്. ആണെങ്കിൽ കൂടിയും ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് അത് തുറന്ന് സമ്മതിച്ചു. നിങ്ങൾക്കറിയില്ല, ചോദിച്ചിട്ട് പറയാം, വിവരമുള്ളവരുടെ ചോദിച്ചിട്ട് പറയാം. വിവരക്കേടുണ്ടെന്ന് സമ്മതിക്കാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വേറൊരാളെ കാണാൻ പോകാം. താൻ പോവാച അശ്വപത്തിർവൈ ഭഗവന്തോ അയം കൈകേയഃ സമ്പതി ഇമം ആത്മാനം വൈശ്വാനരം അധ്യേതി. തം ഹന്ത അഭ്യാഗച്ഛാമേതി തം അഭ്യാജഗ്മുഹു. ഈ ചർച്ച ഇവിടെയും അവസാനിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണോ കൈകേയൻ, കേകകി, കേകയുടെ പുത്രനായ കൈകേയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പ്രസിദ്ധനാണ് ആള്. അദ്ദേഹം ക്ഷത്രിയനാണ്, രാജ്യം ഭരിക്കുന്ന ഒരാളാണ്. സമ്പ്രദൈവം ആത്മാനം വൈശ്വാനരം അധ്യേയി, ആ രാജാവ് നമുക്ക് മഹാബ്രാഹ്മണന്മാര് മഹാശ്രോത്രിയന്മാര് വേദമെല്ലാം അധ്യയനം ചെയ്തവര്, പക്ഷേ അവര് പോകുന്നവരാണ് രാജ്യം ഭരിക്കുന്ന ഒരു ക്ഷത്രിയന്റെ അടുത്ത്. എന്താണ് വിദ്യ എന്നറിയാൻ വേണ്ടി ഗുരുവായി സ്വീകരിക്കുന്നത് ക്ഷത്രിയന്. ഇതാണ് മുമ്പും വന്നത്. ഇതേ ഉദാഹരണം, പ്രവാഹണന്റെ അടുത്ത് പോയി ഗൗതമൻ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോകുന്നു. വൈദികാലത്ത് ഇതിലൊന്നും യാതൊരു ഏറ്റക്കുറച്ചുമില്ലായിരുന്നു, മഹത്വമില്ലായിരുന്നു. ഇതിനെല്ലാം വ്യത്യാസം വന്ന് ശങ്കരാചാര്യന്റെ കാലശേഷമാണ്. ഇതൊന്നും പാടില്ല, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, ക്ഷത്രിയൻ നീചനാണെന്നൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. ഈ പോകുന്നവർക്ക് ഇവരെല്ലാം ശ്രേഷ്ഠന്മാരായിരുന്നു. ബ്രാഹ്മണനും ശ്രേഷ്ഠനായിരുന്നു, ക്ഷത്രിയനും ശ്രേഷ്ഠനായിരുന്നു. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യക്ക് പോകുന്നതുകൊണ്ട് ബ്രാഹ്മണൻ നീചനാകുന്നില്ല, ക്ഷത്രിയൻ നീചനാകുന്നില്ല. എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു കാലമായിരുന്നു വൈദികകാലം. പിൽക്കാലത്താണ് അതിലെല്ലാം ആ മാറ്റം വരുത്തിയത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, പറഞ്ഞില്ലല്ലോ അവൻ ക്ഷത്രിയനാണ്, അവൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ട എന്ന് പറഞ്ഞില്ല. അത് ഇന്ന് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. വേദത്തെയൊക്കെ സംരക്ഷിച്ച് ക്ഷത്രിയരാണ് എന്ന ബ്രാഹ്മണർ മാത്രമാണ്. അതല്ല, വേദത്തെ സംരക്ഷിച്ച ബ്രാഹ്മണനും ക്ഷത്രിയനും കവശനെ പോലുള്ള വേടന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വേദത്തെ സംരക്ഷിച്ചത്. അവസാനം അതൊരു വിഭാഗം സ്വന്തം കയ്യിലാക്കി കളഞ്ഞെന്നുള്ളൂ, ബാക്കിയുള്ളവരെ കൈ കൊടുക്കാതെ. അപ്പോൾ അത് നശിച്ചു. അതുകൊണ്ടാണ് വേദം നഷ്ടമായി പോയതും വേദം നശിച്ചു പോയതും. വേദത്തിന് ഈ ഗതികേടുന്നു, അതുകൊണ്ടാണ് സ്വാർത്ഥത കൊണ്ട് അതിനെ കയ്യിലടക്കി വെച്ചത്. പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല, വേദം എല്ലാവരുടെയും വകയായിരുന്നു. അതുകൊണ്ട് പറയുന്നു, ആ കൈകേയികൻ കൈകേയിയുടെ പുത്രനായ കൈകേയികന്റെ അടുത്ത് പോയി ആത്മാനം വൈശ്വാനര മധ്യതി. ഇവർ വേദം പഠിച്ചെങ്കിലും വേദത്തിന്റെ താല്പര്യം അറിഞ്ഞില്ല. ഇവിടെ എന്താണ്, ക്ഷത്രിയനായ രാജാവ് രാജ്യം ഭരിക്കുന്നവൻ വേദത്തിന്റെ താല്പര്യം അറിഞ്ഞിരുന്നു. അപ്പൊ അതാണ് എന്റെ ഗുണം. അഭ്യാഗച്ഛാമേതി, നമുക്ക് അവരെ സമീപിക്കാം. സംഹ അഭ്യാഗം, ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വം ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവരെല്ലാവരും കൂടി പോയി ഒരു ക്ഷത്രിയനെ ഗുരുവായി സ്വീകരിക്കില്ലായിരുന്നു. അന്നങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോയി കൈകേയനായ അശ്വപതിയെ ഗുരുവായി സ്വീകരിക്കുന്നു.